അടുത്ത ദിവസം അദ്ദേഹം യാത്ര ചെയ്തത് ഗുപ്തകാശിയിലേക്കാണ്. അദ്ദേഹം ആ ചായക്കടയിൽ ഒരു വൃദ്ധനും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ കുട്ടി റൊട്ടി കൊണ്ടുവന്ന് കൊടുക്കുകയും ചൂടുള്ള റൊട്ടിയും ദാലും വളരെ രുചികരമായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അവിടുത്തെ ദാലിൽ എരിവ് ചേർക്കാറില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിഷ്ടമായി. 12 റൊട്ടി തിന്ന് ഭക്ഷണം അവസാനിപ്പിച്ചു. വൃദ്ധൻ അദ്ദേഹത്തോട് സർക്കാർ ജോലിക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ജോലിയാണെന്ന് അദ്ദേഹം വൃദ്ധനോട് പറഞ്ഞില്ല. സർക്കാർ ജോലിക്കാരനോട് ഗ്രാമീണർക്ക് ബഹുമാനം കൂടും. വൃദ്ധൻ തൻ്റെ കഥ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ദരിദ്രനാണെന്നും ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ അയാളുടെ മകളുടെ മകനാണെന്നും അവൻ്റെ അച്ഛൻ ആ കുട്ടിയെ നോക്കാറില്ലെന്നും പറഞ്ഞു. ഗഡ്വാളി ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും വൃദ്ധനിൽ നിന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ആ ഗ്രാമത്തിലെ പുരുഷന്മാർ അധികവും ആർമിയിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ആണ്. ഗ്രാമങ്ങളിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് അധികം. 15-16 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കടക്കും, ജോലി തേടി നഗരങ്ങളിൽ എത്തും. ഡൽഹിയും മറ്റ് വടക്കേ ഇന്ത്യൻ നഗരങ്ങളിലും ഹോട്ടൽ ജോലിക്കാരായി കാണാൻ കഴിയുന്നവരിലധികവും ഗഡുവാളികളാണ്. ഇവർ കഠിനാധ്വാനികളും വിശ്വസ്തരുമായ ഇവർ അധികവും സമുദായത്തിൻ്റെ താഴെ തട്ടിൽ തന്നെ നിലകൊള്ളുന്നു. സാമ്പത്തികമായും സാമൂഹ്യമായും എല്ലാം ഇപ്പോഴും ചൂഷണത്തിന് വിധേയമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അവരുടെ സത്യസന്ധതയും കാപട്യമില്ലായ്മയും ഇന്ത്യൻ ജീവിതത്തിൽ അവരെ മണ്ടന്മാരാക്കി മാറ്റി എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. മലമ്പ്രദേശങ്ങളിൽ നിന്ന് വരുന്നതിനാൽ ഗഡുവാളികളെ നാഗരികർ പഹാടികൾ എന്ന് വിളിക്കുന്നു. അതായത് ഗഡുവാളികളെ നാഗരികർ, അവർ ഗ്രാമത്തിലുള്ളവരാണ്. നഗരത്തിലുള്ളവരായ നാഗരികർ എന്താണ് പ്രഹാടികൾ എന്ന് ഗഡുവാളികളെ വിളിക്കാറുണ്ട്. അദ്ദേഹം അന്ന് വൃദ്ധൻ നൽകിയ ചാക്കും കമ്പിളിയും വിരിച്ച് അവിടെ തന്നെ കൂടുകയാണ് ചെയ്തത്. അടുത്ത ദിവസം രാവിലെ ഉണർന്ന് മലഞ്ചെരിവുകളിലൂടെ മുന്നോട്ട് നടന്നു. പാത മിക്കപ്പോഴും വിജനമായിരുന്നു. വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ചെമ്മരിയാടുകളും ഇടയന്മാരും വിറക് ശേഖരിക്കുന്ന സ്ത്രീകളെയും കണ്ടു. അവിടുത്തെ പ്രധാന കൃഷി ഉരുളക്കിഴങ്ങും ഒരുതരം എരിവില്ലാത്ത മുളകുമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ചിലയിടങ്ങളിലാണെങ്കിൽ ഓറഞ്ച് തോട്ടങ്ങളും കാണാൻ കഴിഞ്ഞു. സ്ത്രീകൾ അനേകം ഞൊറിവുള്ള പാവാടയും അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ സ്ത്രീകൾ അനേകം ഞൊറിയുള്ള പാവാടയും അതിനു മുകളിൽ കൂടി മുട്ടിനു മേൽഭാഗം വരെ എത്തുന്ന കമ്പിളി കൊണ്ടുള്ള ഉടുപ്പും ധരിച്ചിരുന്നു. കൈകളിലും കാലുകളിലും വെള്ളി കൊണ്ട് പണിത വലിയ വളയങ്ങൾ അണിഞ്ഞിരുന്നു. അവരുടെ മാലകൾ നിറമുള്ള മുത്തുമണി കൊണ്ട് കോർത്തവയും അനേക മടക്കുകളോടു കൂടിയതുമായിരുന്നു. സ്ത്രീകളെല്ലാം തന്നെ മൂക്കിലും കാതിലും വളയങ്ങൾ അണിഞ്ഞിരുന്നു. കട്ടിയുള്ള തുണി കൊണ്ടാണ് അവർ തല മറച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പിന്നീട് പറയുന്നത് പുരുഷന്മാരെക്കുറിച്ചാണ്. പുരുഷന്മാർ കാക്കി നിറത്തിലുള്ള സ്വെറ്ററും കമ്പിളി കാലുറയും പതിഞ്ഞ തൊപ്പിയും ധരിച്ചിരുന്നു. വെള്ളിയിലും പിച്ചളയിലും വെട്ടിയെടുത്ത നക്ഷത്രം എന്നിവ കൊണ്ട് അവർ അവരുടെ സ്വെറ്ററും തൊപ്പിയും അലങ്കരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ കയ്യിലാകട്ടെ വെട്ടുകത്തി, കയർ എന്നിങ്ങനെ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഗ്രാമീണരായ ജോലിക്കാർ, പണിക്കാരായിരുന്നു, അധ്വാനികളായിരുന്നു അവർ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് വെട്ടുകത്തി, കയർ എന്നിവ അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ഹിമാലയത്തെ കാണുകയാണ്. അങ്ങകലെ നിരനിരയായി കുറേ കെട്ടിടങ്ങൾ കണ്ടു. വഴിപോക്കരോട് അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഗുപ്തകാശി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഗുപ്തകാശിക്ക് ആ പേര് വരാൻ കാരണം സാക്ഷാൽ പരമേശ്വരൻ, അതായത് ശിവൻ, പരമശിവൻ അവിടെ തേടി വന്ന പാണ്ഡവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ചിരുന്നതിനാലാണ് എന്നാണ് ഗുപ്തകാശിക്ക് ഗുപ്തകാശി എന്ന പേര് വരാൻ ഇടയായത് എന്നാണ് അവരുടെ വിശ്വാസം. ഗുപ്തകാശി പൊതുവെ ഉയരം കൂടിയ ഒരു താവളമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരെയാണ്. അവിടെ നിന്നാൽ മഞ്ഞു മലകളുടെ ഒരു നിര തന്നെ കാണാൻ കഴിയും. ഗുപ്തകാശി ചെറിയ ഗ്രാമമായിരുന്നു. ചെറിയ ഹോട്ടലുകളും കടകളും കണ്ടു. അവയെല്ലാം പുല്ലുപയോഗിച്ച് കെട്ടിയുണ്ടാക്കപ്പെട്ടവയായിരുന്നു. റോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ മൈതാനം ഉണ്ടായിരുന്നു. യാത്രക്കാരെയും കൊണ്ടുപോകുന്ന ബസ്സുകൾ, ട്രക്കുകൾ, ജീപ്പുകൾ എന്നിവ പാർക്കു ചെയ്തിരുന്നു. കേദാർനാഥ് ഗുപ്തകാശിയിൽ നിന്നാൽ ദൃശ്യമല്ലെങ്കിലും അവിടെ നിന്നും 50 ദൂരം മാത്രമേ കേദാറിലേക്കുള്ളൂവെന്ന് ഗ്രാമീണരിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. കേദാറിന് 25 അടുത്തുവരെ മാത്രമേ വാഹനങ്ങൾ പോവുകയുള്ളൂ. സോനാപ്രയാഗിലെത്തിയാൽ മലമ്പാതകളിലൂടെ കാൽനടയായോ കുതിരകളുടെയും പുറത്തോ പല്ലക്കുകളിലോ ആണ് കേദാറിലേക്ക് പോകാൻ കഴിയുക. അതിനാലായിരിക്കാം കേദാർ യാത്രികരുടെ സംഖ്യ കുറവായിട്ട് തോന്നുന്നത്. ഗുപ്തകാശിയിൽ കണ്ട തീർത്ഥാടകരിൽ അധികവും ബംഗാളികളായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഗുപ്തകാശിയിൽ അദ്ദേഹം തങ്ങിയത് കാലി കമ്പിളി ബാബയുടെ ധർമ്മശാലയിലാണ്. റോഡിൽ നിന്ന് അല്പം അകലെയായി നിലകൊള്ളുന്ന ആ പ്രാചീനമായ മന്ദിരം ഒരു ചിത്ര സ്മാരകമാണോ എന്ന് സംശയിച്ചു പോകും. അതായത് അത് പണിതിരിക്കുന്നത് തടിയും കരിങ്കല്ലും ഉപയോഗിച്ച് പണിത 2 ഒരു മന്ദിരമായിരുന്നു. വൃദ്ധനായ ഒരു ഗഡുവാളിയാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അയാൾക്ക് കാഴ്ചയിൽ 100 വയസ്സ് തോന്നിച്ചു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം കേദാറിൽ നിന്നും ഡൽഹിയിൽ നിന്ന് വരുന്നതാണെന്നും പറഞ്ഞപ്പോൾ അയാൾ താഴത്തെ നിലയിൽ ഒരു മുറി തുറന്നു തരികയും അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിൽ പോയി അദ്ദേഹത്തിന് വേണ്ട ആഹാരം തയ്യാറാക്കാൻ അവിടെയുള്ളവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ധർമ്മശാലയിലെത്തിയപ്പോൾ വളരെ കുറച്ച് തീർത്ഥാടകരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരാകട്ടെ ബസ് മാർഗം അവിടെ എത്തിച്ചേർന്നവരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ രാജൻ കാക്കനാടൻ ആ വൃദ്ധനോട് കാലി കമ്പിളി ബാബയുടെ പേര് വരാനുള്ള കാരണം, അതായത് ഗുപ്തകാശിയിൽ അദ്ദേഹം തങ്ങിയ ധർമ്മശാലയുടെ പേരായിരുന്നു കാലി കമ്പിളി ബാബയുടെ ധർമ്മശാല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം തോന്നുകയാണ്. കാലി കമ്പിളി ബാബയുടെ പേര് വരാൻ എന്താണ് ഈ ധർമ്മശാലയ്ക്ക് കാരണം എന്ന് വൃദ്ധനോട് അദ്ദേഹം ചോദിക്കുകയും ആ പേരിൽ നിന്ന് കറുത്ത കമ്പിളി കൊണ്ട് പുതച്ച ഒരു സന്യാസിയുടെ രൂപം മനസ്സിൽ അദ്ദേഹത്തിന് ഉയർന്നു വരികയാണ്. അതായത് കാലി കമ്പിളി ബാബ എന്ന് പറയുന്നത് ഒരു കറുത്ത കമ്പിളി കൊണ്ട് പുതച്ച ഒരു സന്യാസിയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഋഷികേശ് വരെ മാത്രമേ ബസ്സുണ്ടായിരുന്നുള്ളൂവെന്നും അക്കാലത്ത് ഉത്തരാഖണ്ഡ് യാത്രയ്ക്കെത്തുന്ന തീർത്ഥാടകർ 100 മൈലുകൾ കാൽനടയായി പിന്നിട്ടാണ് ഹിമവൽ ശൃംഗങ്ങളിലെ പുണ്യസ്ഥലങ്ങളിൽ എത്തിയിരുന്നത്. ഋഷികേശിൽ നിന്ന് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അത്. കാലത്തെ തീർത്ഥാടനം തികച്ചും ക്ലേശകരമായിരുന്നു. തങ്ങാൻ പറ്റിയ സ്ഥലങ്ങളും വളരെ വിരളമായിരുന്നു. ഹിമാലയത്തിൽ ദീർഘകാലം തപസ്സനുഷ്ഠിച്ച ഒരു സന്യാസി ആ ദുർഘടമായ വഴിയിൽ പലയിടങ്ങളിലും ആകസ്മികമായി എത്തിച്ചേർന്ന് തീർത്ഥാടകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പല ആപത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ വിചിത്രനായ സന്യാസി എല്ലായ്പ്പോഴും അവരെ എപ്പോഴും കറുത്ത കമ്പിളിയുടെ മേലങ്കി ധരിച്ചിരുന്നതിനാൽ യാത്രികർ ആ സന്യാസിയെ കാലിമ്പിളി ബാവ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെയാണ് ആ ധർമ്മശാലയ്ക്ക് ആ പേര് വരാൻ കാരണം. അതായത് ആ ബാബയുടെ പരിശ്രമ ഫലമായിട്ടാണ് അവിടെ ഒരു ധർമ്മശാല സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ധർമ്മശാലയ്ക്ക് കാലികമ്പിളി ബാബയുടെ ധർമ്മശാല എന്ന പേര് വരാൻ കാരണമായത്. 118-ാം വയസ്സിൽ സമാധിയായ, അതായത് അന്തരിച്ച സ്വാമി സന്യാസിമാരൊക്കെ മരിക്കുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ആ ബാബയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ ധർമ്മശാലകളൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. 118-ാം വയസ്സിൽ സമാധിയായ ആ സന്യാസിയുടെ സ്മരണയ്ക്കായി അദ്ദേഹം സ്ഥാപിച്ച ധർമ്മശാലകൾക്ക് കാലി കമ്പിളി ബാബ ധർമ്മശാല എന്ന പേര് വന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് കാലി കമ്പിളി ബാബ എന്ന് പേര് വരാൻ കാരണം എന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പുതിയ റോഡുകൾ നിർമ്മിതമായപ്പോൾ തീർത്ഥാടകർ എന്ത് ചെയ്തു? ബസ്സിൽ യാത്ര തുടങ്ങി. അതോടുകൂടി പഴയ കാലത്തെ പല താവളങ്ങളുടെയും പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതായത് ബസ്സിൽ യാത്ര തുടങ്ങിയതോടുകൂടി ആളുകൾ അവിടെ തങ്ങാതെ നേരെ മറ്റുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് അവിടെ ഉപയോഗിക്കാത്ത ശൂന്യമായ പഴകി ദ്രവിച്ച ധർമ്മശാലകൾ കാണാൻ കഴിഞ്ഞു. താമസിക്കാൻ ആളില്ലാതെ പഴകി ശൂന്യമായി നിന്ന അങ്ങനെയുള്ള താവളങ്ങളെയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. കാലികമ്പിളി ബാബയുടെ ധർമ്മശാലകൾ ഭക്തജനങ്ങൾക്ക് എല്ലാ താവളങ്ങളിലും താമസ സൗകര്യവും ആട്ടയും വിറകും നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ചുരുക്കം ചില താവളങ്ങളിൽ മാത്രമേ അവ ലഭ്യമാകുന്നുള്ളൂ. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഋഷികേശിലുള്ള ഒരു ട്രസ്റ്റാണ്. വ്യവസായ പ്രമുഖരിൽ നിന്ന് ഓരോ വർഷവും പിരിച്ചെടുക്കുന്ന തുകയാണ് തീർത്ഥാടകരുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. ധർമ്മശാലയുടെ മുറ്റത്ത് നിന്നപ്പോൾ അതിവിശാലമായ പ്രകൃതി ദൃശ്യമാണ് മുന്നിൽ കണ്ടത്. നിരനിരയായ മാമലകൾ, പച്ചവിരിച്ച കുന്നിൻ ചെരിവുകൾ, അകലെ മാനമുട്ടി നിൽക്കുന്ന ഹിമവൽ ശൃംഗങ്ങൾ എന്നിവയാണ് അദ്ദേഹം കണ്ടത്. അടുത്തതായി അദ്ദേഹം യാത്ര ചെയ്യുന്നത് സോനാപ്രയാഗിലേക്കാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.
ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും റൊട്ടിയുടെ എണ്ണം അനുസരിച്ചല്ല വിലയെന്നും ആട്ടയുടെ അളവനുസരിച്ചാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ശരന്റെ ഗുഹയിൽ കൂടാറുണ്ട്. അവരിൽ അധികവും ആംബുവിലെ ഭാവങ്ങളാണ്. കൃഷ്ണശരൻ അവരിൽ നിന്നും യാതൊന്നും കൈപ്പറ്റില്ലെന്ന് മാത്രമല്ല മറ്റു സന്ദർശകരിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകകൾ ചെലവഴിച്ച് അവിടെ എത്തുന്ന സാധുക്കൾക്ക് ചായയും പലഹാരവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ആ സാധുക്കളോടൊപ്പം അദ്ദേഹം, അതായത് രാജൻ കാക്കനാടൻ, മണിക്കൂറുകളോളം ഗുരുവിനോടൊപ്പം നടത്തിയ സാഹസിക യാത്രകളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം മൂന്നാം ദിവസം, അതായത് രാജൻ കാക്കനാടൻ മൂന്നാം ദിവസം രാവിലെ ഹരിദ്വാറിലേക്ക് യാത്ര ആരംഭിക്കുകയും ആ യാത്ര ട്രെയിനിലായിരുന്നു. അങ്ങനെ അദ്ദേഹം മീററ്റിൽ എത്തിച്ചേരുകയും ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു മഹായുദ്ധം തന്നെ നടന്നു എന്ന് തന്നെ പറയാം. അതായത് ട്രെയിൻ യാത്രയിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഋഷികേ